തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യത്തെപ്പറ്റി ആയിരുന്നല്ലോ നാം ഇതുവരെ ചിന്തിച്ചുകൊണ്ടിരുന്നത്. നാം എടുക്കുന്ന ഓരോ ചെറിയ തീരുമാനങ്ങളും അത് കൂട്ടിച്ചേർത്താണ് നമ്മുടെ ജീവിതം എന്താണെന്ന് തീരുമാനിക്കപ്പെടുന്നത്. അതാണ് നമ്മുടെ ജീവിതത്തെ തീരുമാനിക്കുന്നത്. തെരഞ്ഞെടുപ്പ് എന്ന വാക്കിന്റെ അക്ഷരങ്ങളാണല്ലോ അത് പഠിപ്പിക്കാനായിട്ട് ഞാൻ ഉപയോഗിച്ചത്. യേശുക്രിസ്തുവിനെ സ്വീകരിക്കേണ്ടതിന്റെ ആവശ്യത്തെപ്പറ്റിയായിരുന്നല്ലോ നാം പറഞ്ഞ് തുടങ്ങിയത്. ഞാൻ ഈ കാര്യം ഊന്നി പറയാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ അവനെ തെരഞ്ഞെടുത്തല്ല, ഉലകസ്ഥാപനത്തിന് മുമ്പ് അവൻ നമ്മെ തെരഞ്ഞെടുത്താണ്. എഫേസ്യലേഖനം 1-ാം അധ്യായത്തിൽ അത് പറയുന്നു. നമ്മൾ ആ തെരഞ്ഞെടുപ്പിനെ സ്വീകരിക്കുകയാണ്, ആ തെരഞ്ഞെടുപ്പ് നമ്മൾ നടത്തുകയാണ്. അതിനുശേഷം താഴ്മയുടെ വഴി നാം തെരഞ്ഞെടുക്കണം. അനുസരണം തെരഞ്ഞെടുക്കുന്നതിനെ പറ്റി, സ്വഭാവ ധാർഷ്ട്യം തെരഞ്ഞെടുക്കുന്നതിനെ പറ്റി, ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്ന് അതിന്റെ അവസാനത്തെ രണ്ട് അക്ഷരങ്ങളെ കുറിച്ചാണ് നാം ചിന്തിക്കുന്നത്. അത് യേശുക്രിസ്തുവിന്റെ സ്വഭാവം വെളിപ്പെടുത്തുന്നതാണ്. അവസാനത്തെ അക്ഷരങ്ങൾ സിയും ഇയും. അതിന്റെ അർത്ഥം ക്രിസ്തു തുല്യമായ ഒരു മാതൃക. പ്രസംഗിക്കുന്നതായിരിക്കണം പ്രവർത്തിക്കേണ്ടത് എന്ന് ആളുകൾ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നിങ്ങളെല്ലാവരും അത് കേട്ടിട്ടുണ്ടാവും. അത് അനുഗമിക്കാൻ പറ്റിയൊരു നല്ല കാര്യമാണ്. നിങ്ങൾ പ്രസംഗിക്കുന്നത് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ പറയുന്നത് ആരും ശ്രദ്ധിക്കുകയില്ല. എന്നാൽ യേശുക്രിസ്തു ഈ ഭൂമിയിൽ ജീവിച്ചപ്പം ഇതിനേക്കാളും കുറച്ചുകൂടെ ഉന്നതമായ ഒരു പ്രമാണത്തിലാണ് അവൻ ജീവിച്ചത്. അവൻ പ്രസംഗിച്ചത് ചെയ്യുകയായിരുന്നില്ല, അവൻ ചെയ്തുകൊണ്ട് ഇരുന്നതാണ് അവൻ പ്രസംഗിച്ചത്. അത് തികച്ചും വ്യത്യസ്തമാണ്. നാം അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം, അപ്പോസ്തല പ്രവൃത്തി ചെയ്തത് ഡോക്ടർ ലൂക്കോസാണ്. അവൻ തന്നെയാണ് ലൂക്കോസിന്റെ സുവിശേഷം എഴുതിയത്. അവൻ എഴുതിയ ലൂക്കോസിന്റെ സുവിശേഷത്തെക്കുറിച്ച് അവൻ ഒരു വാക്കിൽ പ്രകാരം പറയുന്നു: യേശു ആദ്യം ചെയ്തതും അതിനുശേഷം പഠിപ്പിച്ചതും. അതുകൊണ്ട് യേശു ചെയ്തുകൊണ്ടിരുന്നതാണ് പ്രസംഗിച്ചത്. ഞാൻ വിചാരിക്കുന്നു നിങ്ങളിൽ മിക്ക പേർക്കും അറിയാം, വേദപുസ്തകം 2 ഭാഗങ്ങളായിട്ട് തിരിച്ചിരിക്കുന്നു. ആദ്യത്തേത് പഴയ നിയമം, 2-ാമത്തേത് പുതിയ നിയമം. എങ്ങനെയാണ് ഒരു മനുഷ്യൻ വിശുദ്ധിയോടെ ജീവിക്കേണ്ടത് എന്നതിനെപ്പറ്റി ധാരാളം പ്രമാണങ്ങളും കൽപ്പനകളും പഴയ നിയമത്തിലുണ്ട്. അതിനോട് ബന്ധപ്പെട്ടുള്ള വാഗ്ദാനങ്ങളും മുന്നറിയിപ്പുകളുമുണ്ട്. ഈ കാര്യങ്ങളെല്ലാം വളരെ ശരിയാണ്, കാരണം അത് ദൈവത്തിന്റെ വചനമാണ്. എന്നാൽ അത് ഉപദേശങ്ങൾ മാത്രമാണ്. എന്നാൽ ഈ കൽപ്പനകൾ എങ്ങനെ പ്രമാണിക്കണമെന്ന് നമുക്കാരും കാണിച്ചു തന്നിരുന്നില്ല. ഞാനൊരു ഉദാഹരണം പറയാം. ചിന്തിക്കുക, വളരെ കലങ്ങി മറിഞ്ഞൊഴുകുന്ന ഒരു നദിക്ക് കുറുകെ നിങ്ങൾക്ക് നീന്തണം. വെള്ളം വളരെ ശക്തമായിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. സങ്കൽപ്പിക്കൂ, ഒരു ദൂതൻ വന്ന് നിങ്ങളുടെ അടുത്ത് നിൽക്കുകയാണ്. എങ്ങനെ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കാമെന്നുള്ളതിന്റെ ശാസ്ത്രവശം നിങ്ങളോട് പറയുകയാണ്. നീന്തുന്നത് എങ്ങനെയാണെന്നുള്ളതിന്റെ പല വശങ്ങൾ, നിങ്ങളുടെ ശ്വാസം എങ്ങനെ പിടിക്കണം, എപ്പോഴാണ് ശ്വാസം വിടേണ്ടത്, എങ്ങനെയാണ് കൈ ഉപയോഗിക്കേണ്ടത്, കാലെങ്ങനെ ചലിപ്പിക്കണം, എങ്ങനെയാണ് നീന്തേണ്ടത്. അതിനുശേഷം ദൂതൻ പറയുകയാണ്, നിങ്ങൾ നോക്കൂ, ഞാൻ എങ്ങനെയാണ് ഈ നദിയുടെ അക്കരെ ചെല്ലുന്നത്. അതിനുശേഷം തന്റെ ചിറക് വിരിച്ച് അവൻ അതിനക്കരയ്ക്ക് പറന്നു. അതിനുശേഷം അവൻ മടങ്ങി വന്ന് പറയുകയാണ്, നീ ഇപ്പൊ ചെയ്യൂ. നിങ്ങളെന്തു പറയും? നമ്മളെല്ലാവരും പറയും, നിക്ക്, ഇത് ശരിയല്ല, നിനക്ക് ചിറകുകളുണ്ട്, ഗുരുത്വാകർഷണം എന്നെ ബാധിക്കുന്ന പോലെ നിന്നെ ബാധിക്കുന്നതായിട്ട് കാണുന്നില്ല, അതുകൊണ്ട് നിനക്ക് സുഖമായിട്ട് ഈ നദിയുടെ അക്കരയ്ക്ക് പറക്കാം. ഞാൻ ഈ വെള്ളത്തിലേക്ക് ചാടിയാൽ എന്റെ ശരീരത്തിന് ഭാരമുള്ളതാൽ, ഗുരുത്വാകർഷണത്താൽ ഞാൻ ഈ നദിയിൽ മുങ്ങിപ്പോകും. പഴയ നിയമത്തിലുള്ളതിന്റെ ഒരു ചെറിയ ഉദാഹരണമാണിത്. എത്രമാത്രം ശ്രമിച്ചാലും ശ്രമിച്ചാലും ആർക്കും പഴയ നിയമത്തിൽ ഈ ജീവിതം ജീവിക്കാൻ കഴിഞ്ഞില്ല. ചിലർക്കൊക്കെ കുറച്ചു ദൂരം പോകാൻ കഴിഞ്ഞു, എന്നാൽ ആർക്കും അത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ ആ ദൂതൻ അവന്റെ ചിറക് കളഞ്ഞിട്ട്, നമ്മുടെ കൂട്ട് ഒരു ശരീരം ഉണ്ടെങ്കിൽ ഗുരുത്വാകർഷണത്താൽ താഴോട്ട് വലിക്കപ്പെടുന്ന ഒരു ശരീരം, അങ്ങനെയെങ്കിൽ എങ്ങനെയാണ് നീന്തേണ്ടതെന്ന് അവൻ എന്നെ കാണിക്കാൻ പറ്റും. കൂട്ടുകാരെ, ഇത് തന്നെയാണ് യേശുക്രിസ്തു ചെയ്തത്. നമ്മുടെ 1-ാമത്തെ ദിവസം ഞാൻ പറഞ്ഞല്ലോ, അവൻ എത്രമാത്രം നമ്മളെ സ്നേഹിച്ചു, അങ്ങനെ അവൻ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. കൂട്ടുകാരെ, അവന്റെ സ്നേഹം അവൻ നമുക്ക് വേണ്ടി ക്രൂശിൽ തൂങ്ങിയത് മാത്രമല്ല, അവൻ ഈ താണ ലോകത്തിലേക്ക് ഇറങ്ങി വന്നത് തന്നെ അന്ധകാരം നിറഞ്ഞ ഈ ലോകത്തിലേക്ക് നമ്മളിൽ ഒരാളെ പോലെ ജീവിക്കേണ്ടതിന്, അതാണ് അവൻ ചെയ്തത്. അവൻ ദൈവമായിരുന്നെങ്കിലും അവൻ നമുക്ക് തുല്യമായ ഒരു ശരീരത്തിൽ വന്നു. പാപം കീഴോട്ട് വലിക്കുന്ന ഈ ശരീരത്തിൽ നമ്മുടെ ജീവിതമാകുന്ന ഈ നദി അക്കരയ്ക്ക് നീന്തിക്കടന്നു. ഒരിക്കലും അല്പം പോലും ഈ നദിയിൽ മുങ്ങിത്താഴാതെ തന്റെ ജീവിതത്തിന്റെ 30 വയസ്സുവരെ അവൻ താഴ്മയോടെ നമ്മെ കാണിച്ചു തന്നു എങ്ങനെയാണ് നീന്തേണ്ടതെന്ന്. അതിനുശേഷമുള്ള 3.5 വർഷം നാം സുവിശേഷങ്ങളിൽ വായിക്കുന്നത് പോലെ തന്റെ ശിഷ്യന്മാരോട് എങ്ങനെയാണ് നീന്തേണ്ടതെന്ന് അവൻ പഠിപ്പിച്ചു. അല്പം പോലും മുങ്ങിത്താഴാതെ സുരക്ഷിതമായി അക്കരെ എത്തിയ ഒരേ ഒരാൾ അവൻ മാത്രമായിരുന്നു. അതുകൊണ്ട് അവൻ അധികാരത്തോടെയാണ് എങ്ങനെ നീന്താൻ കഴിയുമെന്ന് പഠിപ്പിച്ചത്. അത് വെറും വാക്കുകളായിരുന്നില്ല. ഇബ്രായലേഖനം 6:19 വേദപുസ്തകം ഇങ്ങനെ പറയുന്നു, അത് നമുക്കിങ്ങനെ പറയാം. നമ്മൾ ഈ നദിയുടെ അക്കരയേക്ക് നോക്കുമ്പോൾ യേശു അവിടെ നിൽക്കുന്ന നമുക്ക് കാണാം. അപ്പം നമ്മൾ ഓർക്കും അവനൊരു കുഞ്ഞായിട്ട് നമ്മുടെ ഇടയിൽ ഉണ്ടായിരുന്നു. പിന്നെ അവൻ 5 വയസ്സായി, 10 വയസ്സായി, 20 വയസ്സായി, 30 വയസ്സായി, അവന്റെ ജീവിതത്തിന്റെ അവസാനം വരെ. എന്നാൽ അവന് ഈ നദിയുടെ അക്കരെ ചെന്നെത്തിയെങ്കിൽ, അവനും പാപത്തിന്റെ ആ താഴോട്ടുള്ള വലി അനുഭവിച്ചെങ്കിൽ, എനിക്കും ഒരു പ്രത്യാശയുണ്ട്, നിങ്ങൾക്കും ആ പ്രത്യാശയുണ്ട്. പ്രിയ കൂട്ടുകാരെ, നിങ്ങൾ ഏത് സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിലും വേദവസ്വം പറയുന്ന പോലെ ആ പ്രത്യാശ നിങ്ങൾക്കൊരു നങ്കൂരമാണ്. അങ്ങനെ ഇപ്പോൾ യേശു തന്നെ അനുഗമിക്കാനാണ് നമ്മെ വിളിക്കുന്നത്. ഞാൻ ആദ്യ ദിവസം പറഞ്ഞതുപോലെ നിങ്ങൾ യേശുവിനെ സ്വീകരിക്കുമ്പം ആ ആത്മാവ്, യേശുവിൽ ഉണ്ടായിരുന്ന അതേ ആത്മാവ്, യേശുവിനെ ഈ നദി നീന്തി അക്കരെ എത്തുവാനുണ്ടായിരുന്ന ശക്തി, അതിപ്പോ അവൻ നിങ്ങൾക്കും തരും. ഇപ്പം നിങ്ങൾ യേശുവിനെ എല്ലാ ദിവസവും തെരഞ്ഞെടുക്കുമെങ്കിൽ അവൻ നിങ്ങളെ ശക്തീകരിക്കുകയും നിങ്ങളോട് സംസാരിക്കുകയും ഈ നദി നീന്തിക്കടക്കാനായിട്ട് നിങ്ങളെ സഹായിക്കും. അവൻ നിങ്ങളുടെ ഉള്ളിൽ വസിച്ചുകൊണ്ട് നീന്തേണ്ടത് എങ്ങനെയാണെന്ന് നിങ്ങളെ കാണിച്ചു തരും. നിങ്ങൾക്ക് കഴിയത്തില്ല എന്ന് തോന്നുമ്പോൾ അവൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കും. നിങ്ങൾ മുങ്ങിപ്പോകുമെന്ന് തോന്നുമ്പോൾ അവൻ നിങ്ങളെ രക്ഷിക്കും. അങ്ങനെ എല്ലാ സാഹചര്യത്തിലും നിങ്ങളെ മുന്നോട്ട് നയിച്ചുകൊണ്ട് അക്കരെ എത്താനായിട്ട് അവൻ സഹായിക്കും. യേശുക്രിസ്തു ഈ ഭൂമിയിലായിരുന്ന സമയത്ത് അവൻ ഇങ്ങനെ പറഞ്ഞു, ഞാൻ ഈ ഭൂമിയുടെ വെളിച്ചമാകുന്നു. അവൻ ഈ ഇരുണ്ട ലോകത്ത് ജീവിച്ചപ്പം അവനൊരു വെളിച്ചം പോലെ പ്രകാശിച്ചു. ആ വെളിച്ചം പറഞ്ഞത് നിങ്ങൾക്കും ദൈവത്തിന്റെ കൽപ്പന പ്രമാണിക്കാൻ കഴിയും. ഇങ്ങനെയാണത്. എന്നാൽ അവൻ പറഞ്ഞു, ഞാൻ ഈ ഭൂമിയിൽ ഇരിക്കുമ്പോൾ മാത്രമാണത്. ഇന്നവൻ ഭൂമിയിലല്ല, അവൻ സ്വർഗത്തിലാണ്, പിതാവിന്റെ വലത്തു ഭാഗത്ത്. എന്നാൽ നിങ്ങൾ ഈ ഭൂമിയിലാണ്, ഞാൻ ഈ ഭൂമിയിലാണ്. അവൻ അവനെ അനുഗമിക്കുന്ന ശിഷ്യന്മാരോട് ഇങ്ങനെ പറഞ്ഞു, മത്തായിയുടെ സുവിശേഷം 5:14 ഇപ്പം നിങ്ങളാണ് ലോകത്തിന്റെ വെളിച്ചം. നിങ്ങൾ എന്നിൽ നിന്ന് പഠിച്ചല്ലോ എങ്ങനെ ഈ നദി നീന്തിക്കിടക്കാമെന്ന്. ഇനിയും നീ തിരിഞ്ഞ് മറ്റാരെങ്കിലും ഇത് പഠിപ്പിക്കാമോ? മറ്റൊരാൾക്ക് നീ അതിന് മാതൃകയായിരിക്കാം. നോക്കൂ, ഈ ലോകത്ത് നിറച്ച് പ്രസംഗകരും സുവിശേഷകരുമാണ് അവർ യേശുവിനെ കുറിച്ച് പറയുന്നു. അതിനുവേണ്ടി വിളിക്കപ്പെട്ട ചിലരുണ്ട്. എന്നാൽ നമ്മളിൽ ഓരോരുത്തരും, കുഞ്ഞുങ്ങൾ മുതൽ പ്രായമുള്ള ആളുകൾ വരെ, നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ കണ്ടുമുട്ടുന്ന ഓരോരുത്തർക്കും നമ്മളൊരു മാതൃകയായിരിക്കണം. നിങ്ങളൊരു വേദവസ്തു ഒരാൾക്ക് കൊടുത്താൽ അവര് അത് വായിക്കണമെന്നില്ല. എന്നാൽ അവർ വായിക്കുന്ന എന്തെന്നറിയുമോ? നിങ്ങളുടെ ജീവിതം. ആരോ പറഞ്ഞതുപോലെ നിങ്ങൾ എങ്ങനെ ജീവിക്കുന്നത് നോക്കൂ. നീ എന്ന ബൈബിളായിരിക്കാം ചിലര് ജീവിതത്തിൽ വായിച്ചിട്ടുള്ളത്. ഇത് ഓർത്തിരിക്കുക. നീ ഒരു ക്രിസ്ത്യാനിയാണോ? ആളുകൾ നിന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇന്റഗ്രിറ്റി ഉണ്ടെങ്കിൽ, അതിനർത്ഥം യേശുവിന്റെ ആത്മാവ് നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് യേശുവിനെ അനുഗമിക്കാൻ കഴിയും, മറ്റുള്ളവരെയും സഹായിക്കാൻ കഴിയും. അപ്പോസ്തലനായ പൗലോസ് സുവിശേഷം അറിയിച്ച ഏറ്റവും പ്രധാനികളിൽ ഒരാളായിരുന്നു. അവൻ നടത്തിയ ഏറ്റവും ശക്തമായ പ്രസ്താവനകളിൽ ഒന്നിതായിരുന്നു. അവൻ 1 കൊരിന്ത്യർ 11:1 ഇങ്ങനെ പറഞ്ഞു, ഞാൻ ക്രിസ്തുവിനെ അനുഗമിക്കുന്ന പോലെ നിങ്ങൾ എന്റെ അനുകാരികളായിരിക്കും. മനോഹരമായൊരു മാതൃക. നോക്കൂ, നിങ്ങൾക്കൊരു മാതൃകയാകാൻ വലിയ കഴിവുകൾ ആവശ്യമില്ല. നിങ്ങൾ സത്യമുള്ളവരായിരിക്കണം. നിങ്ങൾ ആധികാരികമായിരിക്കണം. നിങ്ങൾ ശരിക്കും ശ്രദ്ധാലുവായിരിക്കണം. അതിനായിട്ട് ദൈവത്തോട് ചോദിക്കുക. അതിനുശേഷം അപ്പനെയും അമ്മയും സഹായിക്കുക. ചെറിയ രീതിയിൽ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ സഹോദരനെയോ സഹോദരിയോ സഹായിച്ചുകൊണ്ട്, നിങ്ങളുടെ ക്ലാസ്സിൽ ഒരാൾ ദുഃഖിതനായി ഇരിക്കുന്നെങ്കിൽ അവരെ സഹായിച്ചുകൊണ്ട്, സൂമിൽ വരാത്ത ഒരാൾ അവരെ ഒന്നോ രണ്ടോ വാക്ക് പറഞ്ഞ് നിങ്ങൾക്ക് ആശ്വസിപ്പിക്കാം. വഴിയിൽ കാണുന്ന ഒരു അപരിചിത നേരെ ഒന്ന് ചിരിച്ചുകൊണ്ട് ആ ദിവസം ഈ അന്ധകാരം നിറഞ്ഞ ലോകത്തിൽ അവനൊരു പ്രത്യാശയും ഒരു മാതൃകയുമാണ് നിങ്ങൾ കാണിക്കുന്നത്. ലോകത്തെ നിങ്ങൾക്ക് വ്യത്യാസപ്പെടുത്തണോ? മഹാത്മാഗാന്ധിയുടെ ഈ വാക്കുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ലോകത്തിൽ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന മാറ്റം നിങ്ങളിൽ ഉണ്ടാവട്ടെ. യേശുക്രിസ്തുവിലൂടെ നിങ്ങൾക്ക് ആ മാറ്റം ഉണ്ടാവും. നാം ഈ ആഴ്ച പഠിച്ചതിനെ കുറിച്ച് നമുക്ക് പെട്ടെന്ന് ഒന്ന് തിരിഞ്ഞു നോക്കാം. സമയമാണ് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വിലപ്പെട്ട കാര്യം. പണത്തേക്കാൾ എത്രയോ അധികം. എല്ലാ നിമിഷവും നാം തെരഞ്ഞെടുപ്പുകൾ എടുക്കുന്നു. ആ തെരഞ്ഞെടുപ്പുകളാണ് നാം എന്താകുമെന്ന് തീരുമാനിക്കപ്പെടുന്നു. നാം നിത്യതയിൽ എന്തായിരിക്കുമെന്നും, അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ തെരഞ്ഞെടുക്കുന്ന ഓരോ ചെറിയ കാര്യവും വളരെ പ്രധാനപ്പെട്ടതാണ്. അതിലൊന്നാമത്തേതും ഏറ്റവും പ്രേമപ്രധാനവുമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് യേശുക്രിസ്തുവിനെ തെരഞ്ഞെടുക്കുന്നത് ആണ്. അവൻ നിങ്ങളെ തെരഞ്ഞെടുത്തു കഴിഞ്ഞു, നിങ്ങളും അവനെ തെരഞ്ഞെടുക്കുക. അങ്ങനെ മാത്രമേ നിങ്ങൾക്ക് മറ്റ് തിരഞ്ഞെടുപ്പുകൾ ശരിയായിട്ട് എടുക്കാൻ കഴിയൂ. എപ്പോഴും താഴ്മ തിരഞ്ഞെടുക്കുക. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ദൈവത്തിന്റെ ശക്തി ഉണ്ടാവും. എപ്പോഴും ദൈവവചനത്തോടുള്ള അനുസരണം തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ ഈ ഭൂമിയിലെ ജീവിതം ധന്യമാവും. നിങ്ങളുടെ ഹൃദയത്തിൽ എപ്പോഴും സ്വഭാവദാഷ്ട്യം തിരഞ്ഞെടുക്കുക. നിങ്ങൾക്ക് ഫലമുള്ള ഒരു ജീവിതം ഉണ്ടാവും. അവസാനമായി, നിങ്ങൾ കടന്നുപോകുന്ന എല്ലാ കാര്യത്തിലും യേശു നമുക്കൊരു മാതൃകയായി തീർന്നു. നിങ്ങൾ കടന്നുപോകുന്ന എന്തായാലും ദൈവത്തോട് സഹായം ചോദിക്കുക. നിങ്ങളും നിങ്ങളുടെ ചുറ്റുമുള്ളവർക്ക് ഒരു മാതൃകയായിരിക്കുക. കൂട്ടുകാരെ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ ആഴ്ച എന്നെ കേട്ടതിനായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവെ, ഈ കൂട്ടുകാർക്കായിട്ടും വിദ്യാർത്ഥികൾക്കായിട്ടും ഞാൻ നിനക്ക് നന്ദി പറയുന്നു. അവർക്കായിട്ടുള്ള എന്റെ പദ്ധതികൾക്കായിട്ട് സ്തോത്രം. കർത്താവെ, ഈ സത്യത്താൽ അവരെ പിടിക്കുമാറാകണേ. ഈ ഭൂമിയിൽ അവർക്ക് ജീവാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവിടുത്തെ ഇഷ്ടം നിറവേറ്റുന്നതാണെന്നുള്ള സത്യത്താൽ. യേശുവിൻ നാമത്തിൽ ആമേൻ.